വായനാ ലോകം നിർവഹണം നടവയൽ സി എം കോളേജിലെ മലയാളം അധ്യാപിക ദീപ രജനീഷ്.
വായനാ ലോകത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. വായനാ ലോകത്തിൽ ഇന്ന് അവതരിപ്പിക്കുന്നത് കുറഞ്ഞ കാലം കൊണ്ട് ലോകമെമ്പാടും ധാരാളം വായനക്കാരെ നേടിയ ഒരു ത്രില്ലർ നോവലാണ് ദ ഡാവഞ്ചി കോഡ്. 2003 പുറത്തിറങ്ങിയ ഡാൻ ബ്രൗൺ എഴുതിയ നോവലാണിത്. ഈ നോവൽ 40 പരം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയുണ്ടായി. മലയാളത്തിൽ ഡാവഞ്ചി കോഡ് എന്ന പേരിൽ തന്നെ DC ബുക്സ് ഈ നോവൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഡൽഹിയിലെ ജേർണലിസ്റ്റുകളായ ജോമി തോമസ്, ആർ ഗോപികൃഷ്ണൻ എന്നിവർ ചേർന്നാണ് ഈ ഒരു പുസ്തകത്തിൻ്റെ മൊഴിമാറ്റം സാധ്യമാക്കിയത്. യാതൊരുവിധ കുറവുകളും കൂടാതെ അതിമനോഹരമായി തന്നെയാണ് ഡാവിഞ്ചി കോഡ് മൊഴിമാറ്റം ചെയ്തിട്ടുള്ളത്. 2003 പുറത്തിറങ്ങിയ ഈ നോവൽ 2006 കൊളംബിയ പിക്ചേഴ്സ് ദ ഡാവിഞ്ചി കോഡ് എന്ന ചലച്ചിത്രമായി പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. ശരിക്കും പറഞ്ഞാൽ മിസ്റ്ററി ത്രില്ലർ നോവൽ തന്നെയാണിത്. റോൺ ഹോവാർഡ് ആണ് ഈ ഒരു ചിത്രത്തിൻ്റെ സംവിധായകൻ. ചിത്രത്തിൽ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചത് റോൺ ഹോവാർഡാണ്. ഒരുപക്ഷെ ജനങ്ങൾ അത്രയേറെ ഏറ്റെടുത്തൊരു നോവലും സിനിമയും തന്നെയായിരുന്നു ദ ഡാവഞ്ചി കോഡ്. ഏറെ വിവാദമുയർത്തിയൊരു രചന തന്നെയായിരുന്നു ഇത്. യേശുവിൻ്റെ ഭാര്യയായി മഗ്ദലന മറിയത്തെ ചിത്രീകരിക്കുന്ന ഈ പുസ്തകം ക്രിസ്ത്യൻ സഭയിൽ വലിയ കോളിളക്കം ഉണ്ടാക്കിയിരുന്നു. പുസ്തകത്തിനെതിരെ ലോകമെങ്ങും ക്രിസ്ത്യാനികൾ ഒത്തുചേർന്നെങ്കിലും നിമിഷം പ്രതിയാണ് പുസ്തകം വിറ്റുപോയത്. 400 രൂപ വിലയുള്ള 470 മുകളിലായിട്ടുള്ള പേജുകളാണ് ഈ ഒരു പുസ്തകത്തിനുള്ളത്. ഈ പുസ്തകം ഇറങ്ങിയ സമയത്ത് 200 രൂപ മാത്രമേ വിലയുണ്ടായിരുന്നുള്ളൂ. എന്നാൽ ഇപ്പോൾ വില കൂടിയെങ്കിൽ ആ പുസ്തകത്തിന് എത്രമാത്രം സ്വീകാര്യത കൈവന്നിരിക്കുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഒറ്റയിരുപ്പിൽ വായിക്കാൻ പറ്റുന്ന നല്ലൊരു വായനാസുഖം പകർന്നു തരുന്ന സൂപ്പർ ഹിറ്റ് നോവൽ. 400 പരം പേജുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഒറ്റയടിക്ക് വായിച്ചു തീർക്കാതെ മുന്നോട്ടേക്ക് പോകാൻ കഴിയുകയില്ല. കൂടുതൽ പേജുകൾ ഉള്ളതിനാൽ ഒറ്റയിരുപ്പിൽ വായിക്കാനും വയ്യ. എന്നിരുന്നാലും തുടർച്ചയായി 2 ദിവസത്തിനുള്ളിൽ നമ്മൾ വായിച്ചു തീർന്നിരിക്കും. അതുതന്നെയാണ് ദ ഡാവിഞ്ചി കോഡിൻ്റെ വിജയവും. ഈ ഒരു പുസ്തകം വായിച്ചു തീരുന്നതോടെ ഡാൻ ബ്രൗണിൻ്റെ ആരാധകരായി നാം മാറിയേക്കാം. അത്ര കണ്ട് എഴുത്തിൻ്റെ മായാലോകത്തേക്ക് നാം എത്തിച്ചേർന്നിരിക്കും. യാതൊരു അലോസരവും ഉണ്ടാക്കാതെ ആകാംക്ഷയുടെയും അമ്പരപ്പിൻ്റെയും ആകസ്മികതയുടെയും കൂടിച്ചേരലിലൂടെ ഈ ഒരു പുസ്തകം നമ്മെ മറ്റൊരു ലോകത്തേക്ക് ആനയിക്കപ്പെടുന്നു. വെച്ചുകെട്ടലുകൾ ഒന്നും തന്നെയില്ലാത്ത ഭാഷാ സൗകുമാര്യം അതൊന്നു തന്നെയാണ് ഈ നോവലിൻ്റെ ചാരുതയും. നോവലായും സിനിമയായും ഏറ്റവും കൂടുതൽ പ്രിയങ്കരമായ ലോകത്തിലെ അത്ഭുതമായിരുന്നു ദ ഡാവിഞ്ചി കോഡ്. റോബർട്ട് ലാൻഡർ ആണ് കേന്ദ്ര കഥാപാത്രമായി എത്തുന്നത്. പാരീസിലെ വളരെ പ്രശസ്തമായൊരു മ്യൂസിയം. ആ മ്യൂസിയത്തിൻ്റെ നടത്തിപ്പുകാരൻ ഒരു ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെടുകയാണ്. കൊല്ലപ്പെടുന്നതിന് മുൻപായി അദ്ദേഹം തൻ്റെ സ്വന്തം രക്തത്തിൽ ചില രഹസ്യങ്ങൾ അടയാളമായും ചിഹ്നങ്ങളായും വരച്ചു വെച്ചു. അങ്ങനെ ഈ ഒരു കൊലപാതകത്തിൻ്റെ കാരണം അന്വേഷിക്കാൻ എത്തുന്നവർ ഹാർവേർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ റോബർട്ട് ലാൻഡറിൻ്റെയും പോലീസിലെ ചിഹ്ന വിദഗ്ധയായ സോഫിയയുടെയും സഹായം തേടുന്നു. അങ്ങനെ ഇവർ നിഗൂഢമായ ഈ കൊലപാതകത്തിൻ്റെ അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. വിട്രൂവൽ മാൻ എന്ന ഡാവിഞ്ചിയുടെ വളരെ പ്രശസ്തമായൊരു ചിത്രത്തിൻ്റെ അതേ രൂപത്തിലാണ് കൊല്ലപ്പെട്ടയാൾ കിടക്കുന്നതെന്ന് അന്വേഷണ സംഘം തിരിച്ചറിയുന്നു. ഇവരുടെ അന്വേഷണം ചെന്നെത്തുന്നത് യേശുക്രിസ്തുവിനോളം പഴക്കമുള്ള ഒരു ചരിത്രത്തിലേക്കാണ്. ദ ഡാവിഞ്ചി കോഡിൽ പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. യേശുക്രിസ്തു ഒരു സാധാരണ മനുഷ്യനാണെന്നും അദ്ദേഹത്തിൻ്റെ അനുയായികളിൽ ഒരാളായ മഗ്ദലന മറിയത്തെ കല്യാണം കഴിക്കുകയും ആ ബന്ധത്തിൽ യേശുക്രിസ്തുവിന് ഒരു കുഞ്ഞുണ്ടാകുകയും ചെയ്തിരുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയപ്പോൾ മഗ്ദലന മറിയം പാരീസിലേക്ക് പോയെന്നുമാണ് പറയുന്നത്. ഒരു പക്ഷേ ഉദ്വേഗജനകമായ അന്വേഷണവും കണ്ടെത്തലുകളുമാണ് ദ ഡാവിഞ്ചി കോഡിൻ്റെ ഇതിവൃത്തം. ഈ ഒരു അന്വേഷണത്തിൻ്റെ ഇടയിലൂടെ യാത്രയാവുമ്പോൾ നമുക്കൊരായിരം കണ്ടെത്തലുകളെ സ്വാംശീകരിക്കാൻ കഴിയുന്നു. ഡാവിഞ്ചിയുടെ ചിത്രങ്ങളിലൂടെയാണ് ഒളിഞ്ഞുകിടക്കുന്ന പല രഹസ്യങ്ങളും വെളിവാകുന്നത്. ഈ രഹസ്യങ്ങൾ യാഥാർത്ഥ്യം തന്നെയല്ലേ അനാവരണം ചെയ്യുന്നതെന്ന് പലപ്പോഴും നമുക്ക് തോന്നിയേക്കാം. മ്യൂസിയം നടത്തിപ്പുകാരൻ്റെ മൃതദേഹം കിടന്നതിൻ്റെ അടുത്ത് ഒരു സന്ദേശം ലഭിക്കുന്നുണ്ട്. അതൊരു കോഡാണ്. ആ കോഡ് വായിച്ചെടുക്കാനാണ് റോബർട്ട് ലാൻഡർ ശ്രമിക്കുന്നത്. കൂടെ സോഫിയയും ഉണ്ട്. പിന്നീട് ആ കോഡ് വായിക്കുന്നിടത്ത് കഥ ആരംഭിക്കുകയായി. ഡാവിഞ്ചിയുടെ ചിത്രങ്ങളിലേക്ക് ആ കോഡ് ചെന്നെത്തുന്നു. അങ്ങനെ ഒളിഞ്ഞുകിടക്കുന്ന പല രഹസ്യങ്ങളും അവർ ആ ചിത്രങ്ങളിൽ നിന്നും കണ്ടെത്തുന്നു. പ്രയറി എന്ന രഹസ്യ സംഘടനയിൽ അംഗമായിരുന്ന കൊല്ലപ്പെട്ടയാൾ ആ സംഘടനയുടെ എന്തോ രഹസ്യം ചോർന്നു പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കൊല്ലപ്പെടുന്നത്. പിന്നീട് അങ്ങോട്ടേക്ക് കഥാഭാഗം പോകുന്നത് ആകാംക്ഷയുടെ മുൾമുനയിലൂടെയാണ്. തുടർന്ന് ഡാവിഞ്ചിയുടെ ചിത്രങ്ങളിലേക്കും രഹസ്യ കോഡുകളിലേക്കും അന്വേഷണം ചെന്നെത്തുന്നു. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ രഹസ്യ സന്ദേശത്തിൻ്റെ ചുരുളഴിയണം, ഇല്ലെങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് എന്നേക്കുമായി ആ രഹസ്യം നഷ്ടപ്പെടും. അങ്ങനെ ആ രഹസ്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള ഓട്ടപ്പാച്ചിൽ, അതുതന്നെയാണ് ഈ നോവലിൻ്റെ ആവേശവും. എന്തൊക്കെയോ നിഗൂഢതകൾ, രഹസ്യങ്ങൾ, അറിഞ്ഞതും അറിയാത്തതുമായ കഥകൾ, ഇതെല്ലാം കോർത്തിണക്കിക്കൊണ്ട് മനോഹരമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളതാണ് ഡാൻ ബ്രൗണിൻ്റെ ഈ നോവൽ. അതുമാത്രമല്ല, മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയപ്പോൾ യാതൊരു വെച്ചുകെട്ടലുകളും ഇല്ലാതെ ഇംഗ്ലീഷിൽ എങ്ങനെയാണോ ഈ നോവൽ രചന സാധ്യമായത്, അതേ അനുഭൂതി പ്രകടമാക്കാൻ മലയാള ഭാഷയിലെ ഡാവിഞ്ചി കോഡിനും കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ടുന്നൊരു വസ്തുതയാണ്. റോബർട്ട് ലാൻഡൻ എന്ന കഥാപാത്രത്തെ ഉൾപ്പെടുത്തിയ ബ്രൗണിൻ്റെ രണ്ടാമത്തെ നോവലാണിത്. ആദ്യത്തെ നോവൽ 2000 ഏഞ്ചൽസ് ആൻഡ് ഡെമൻസ് ആയിരുന്നു. ഏതായാലും ഡാവിഞ്ചി കോഡ് വായിച്ച ഒരാൾക്കും ഒരിക്കലും മനസ്സിൽ നിന്നും മായ്ച്ചു കളയാനാവാത്ത വിധം ഇഴുകിച്ചേരുന്ന ഒരു കലാസൃഷ്ടിയായി ഈ പുസ്തകം നിലനിൽക്കും. ഒരിക്കൽ വായിച്ചാൽ വീണ്ടും വീണ്ടും വായിക്കണമെന്നുള്ള ത്വര നമ്മളിൽ സംജാതമാകുമെന്നത് സത്യസന്ധമായൊരു വസ്തുതയാണ്. ഏതായാലും വായനയെ ഇഷ്ടപ്പെടുന്ന നമുക്കെല്ലാവർക്കും അവിസ്മരണീയമായൊരു വായനാനുഭൂതി സമ്മാനിക്കാൻ ഉതകുന്ന ഉത്തമ സൃഷ്ടി തന്നെയാണ് ദ ഡാവിഞ്ചി കോഡ്. വായിക്കാത്തവരും ഉടനടി വായിക്കേണ്ടുന്നതും വായിച്ചവർക്ക് വീണ്ടും വീണ്ടും വായിക്കപ്പെടേണ്ടതുമായ ഈ ഒരു നോവലിൻ്റെ കൊച്ചു വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.
വായനാലോകം. നിർവഹണം നടവയൽ CM കോളേജിലെ മലയാളം അധ്യാപിക ദീപ രജനീഷ്.